2022 മാർച്ച് 15 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ നാഷണൽ പേജിൽ നിന്ന് വായിക്കുന്നത് സിനി.
ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം. മോദിക്ക് കയ്യടി. ന്യൂഡൽഹി. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ ഏപ്രിൽ 8 വരെ നീണ്ടു നിൽക്കുന്ന 2ാം ഘട്ടത്തിന് തുടക്കം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 4 BJP വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് കേന്ദ്ര സർക്കാർ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നത്. യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഓപ്പറേഷൻ ഗംഗയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രസ്താവന നടത്തും. ഇന്നലെ ഇരു സഭകളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭരണകക്ഷി അംഗങ്ങൾ കൈയടിയോടെ വരവേറ്റു. BJP പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. ആദ്യ ദിവസം തന്നെ 1.42 ലക്ഷം കോടി രൂപയുടെ ജമ്മു കാശ്മീർ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച് പാസാക്കി. ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ ധനാഭ്യർത്ഥനയും ഉപധന അഭ്യർത്ഥനയും ഒന്നിച്ച് ചർച്ച ചെയ്യാനുള്ള സർക്കാർ നീക്കത്തെ പ്രതിപക്ഷം എതിർത്തു. ബഡ്ജറ്റ് അവതരിപ്പിച്ച് അതേ ദിവസം തന്നെ ചർച്ച നടത്തി പാസാക്കാനുള്ള നീക്കം ചട്ടലംഘനമാണെന്ന് NK പ്രേമചന്ദ്രൻ MP ചൂണ്ടിക്കാട്ടി. ബഡ്ജറ്റ് അംഗങ്ങൾ പഠിച്ച ശേഷമേ ചർച്ച പാടുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. EPF പലിശ കുറച്ചതിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ ഇരുസഭയിലും ശബ്ദമുയർത്തി. കോവിഡ് സാഹചര്യങ്ങളും വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നതും കണക്കിലെടുത്ത് കേരളത്തിന് ഉടൻ എയിംസ് അനുവദിക്കണമെന്ന് K മുരളീധരൻ MP ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. യുക്രൈനിൽ നിന്ന് തിരിച്ചെത്തിയ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് അവസരമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ്, രമ്യ ഹരിദാസ്, അടൂർ പ്രകാശ് എന്നിവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പെട്രോൾ വില ആശ്വാസം നൽകുമെന്ന് കേന്ദ്രം. യുക്രൈൻ പ്രതിസന്ധിയെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില ഉയർന്ന സാഹചര്യം വിലയിരുത്തി ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞു. 85% ഇന്ധനവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിലെ വിലവർധന പ്രഹരമാണ്. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്തുന്ന കാര്യം GST കൌൺസിലാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് വൈറസിനെ തടയാൻ റേഡിയേഷൻ ഉപകരണം. കോവിഡ് വൈറസിനെ നേരിടാൻ പാർലമെന്റ് ചേംബറുകൾക്കുള്ളിൽ അൾട്രാവയലറ്റ് C-band റേഡിയേഷൻ ഉപകരണം സ്ഥാപിച്ചു. വൈറസ് വ്യാപനം തടയാൻ ഉപകരണം സഹായിക്കുമെന്ന് രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു പറഞ്ഞു. കോവിഡ് നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് ഇന്നലെ ഇരു സഭകളും രാവിലെ 11 തന്നെ സമ്മേളിച്ചിരുന്നു. എന്നാൽ സുരക്ഷിത അകലം പാലിക്കാൻ അംഗങ്ങളെ ചേംബറിലും ഗാലറിയിലുമായാണ് ഇരുത്തുന്നത്. മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണമുണ്ട്.